لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. قال الشيخ الإمام محمد بن عبد الوهاب رحمه الله تعالى: فإن قيل فما الجامع لعبادة الله وحده؟ فإن قيل ഇപ്രകാരം പറയപ്പെട്ടാൽ, ഫ ഇൻ ഇങ്ങനെ ആയാൽ, ഇൻ എന്ന വാക്ക് ആയാൽ ഇങ്ങനെ ആയാൽ എന്ന് പറയുന്നതിനാണ് ഉപയോഗിക്കുക. ഫ ഇൻ ഖീല പറയപ്പെട്ടാൽ, ഖാല എന്നതിന്റെ മജ്ഹൂലായ രൂപമാണ് ഖീല പറയപ്പെട്ടാൽ. ഫ ഇൻ ഖീല ഫമൽ ജാമിഉ ലിഇബാദത്തില്ലാഹി വഹ്ദഹ്. ഫമ എന്താണ് അൽ ജാമിഉ എന്ന് പറഞ്ഞാൽ ഒരുമിച്ചു കൂട്ടുന്നത്. സമൽ ജാമിഅ ഒരുമിച്ചു കൂട്ടുന്ന കാര്യം എന്താണ്? ഇബാദത്തില്ലാഹി വഹ്ദഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമുള്ള ഇബാദത്തിനെ ഒരുമിച്ചു കൂട്ടുന്ന കാര്യം എന്താണ്, അല്ലെങ്കിൽ വാക്ക് എന്താണ്, വിശദീകരണം എന്താണ്, താരീഫ് എന്താണ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇബാദത്ത് എന്ന കാര്യം, ഇസ്ലാമിലെ ഇബാദത്തിനെ മുഴുവൻ ഒരുമിച്ചു കൂട്ടുന്ന ഒരു പദം എന്താണ് എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് ആദ്യമായി ഈ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്ന കാര്യം. ഖുൽതു, ഞാൻ പറയും, അങ്ങനെ ചോദിക്കപ്പെട്ടാൽ ഞാൻ പറയും: ത്വാഅതുഹു ബിംതിസാലി അവാമിരിഹി വജ്തിനാബി നവാഹീഹി. ത്വാഅതുഹു ഇബാദത്ത് എന്നാൽ അനുസരണമാണ്, അള്ളാഹുവിനെ അനുസരിക്കലാണ്. എങ്ങനെ അനുസരിക്കൽ? ബിംതിസാലി അവാമിരിഹി വജ്തിനാബി നവാഹീഹി. ബിംതിസാലി അവാമിരി, ഇംതിസാൽ എന്ന് പറഞ്ഞാൽ പ്രാവർത്തികമാക്കൽ. ബിംതിസാൽ പ്രാവർത്തികമാക്കുന്നതിലൂടെ, താഅതുഹു ബിംതിസാൽ പ്രാവർത്തികമാക്കിക്കൊണ്ടുള്ള അനുസരണമാണ്. എന്ത് പ്രാവർത്തികമാക്കിക്കൊണ്ട്? അവാമിരിഹി, അമ്ര എന്നതിന്റെ ബഹുവചനമാണ് അവാമിർ. അപ്പോ അമ്ര എന്നതിന്റെ അർത്ഥം എന്താണ്? കൽപ്പനകൾ, കൽപ്പന. അവാമിർ എന്ന് പറഞ്ഞാൽ കൽപ്പനകൾ. അമ്ര എന്നത് ഏകവചനമാണ്, അമ്ര എന്നതിന്റെ അർത്ഥം കൽപ്പന എന്നാണ്. അവാമിർ എന്നാൽ ബഹുവചനമാണ് കൽപ്പനകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് അവനെ അനുസരിക്കലാണ്. അള്ളാഹു നിസ്കരിക്കാൻ പറഞ്ഞു, നിസ്കരിക്കുക. അള്ളാഹു നോമ്പ് നോൽക്കാൻ പറഞ്ഞു, നോമ്പ് നോൽക്കുക. അള്ളാഹു സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു, സക്കാത്ത് കൊടുക്കുക. ഇങ്ങനെ طاعته بامتثال اوامره الله عند കൽപ്പനകൾ പ്രാവർത്തികമാക്കി കൊണ്ട് അവനെ അനുസരിക്കണം. വജ്തിനാബി നവാഹീഹി ഇജ്തിനാബി എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കൽ, ഒഴിവാക്കൽ. നവാഹീഹി, നഹി എന്നതിന്റെ ബഹുവചനമാണ്, മൻഹി എന്നതിന്റെ ബഹുവചനമാണ് നവാഹി. അവന്റെ വിലക്കുകൾ ഒഴിവാക്കിക്കൊണ്ട്, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ, വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടും അള്ളാഹ കൽപ്പിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കിക്കൊണ്ടും അള്ളാഹുവിനെ അനുസരിക്കുക എന്നതിനാണ് ഇബാദത്ത് എന്ന് പറയുക. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണ് ഈ പറഞ്ഞത്, അള്ളാഹുവിനെ അനുസരിക്കുക. ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല ചെയ്യണം എന്ന് പറഞ്ഞ കാര്യമൊക്കെ ചെയ്യുക, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. ഇബാദത്ത് എന്നത് ഇസ്ലാമിലെ ഏറ്റവും വലിയ അടിസ്ഥാനമാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബുദൂൻ, മനുഷ്യരെയും ജിന്നുകളെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. വമാ ഉമിറു ഇല്ലാ ലിയഅബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ദീൻ നിഷ്കളങ്കമാക്കി അള്ളാഹുവിന് മാത്രമേ ഇബാദത്ത് എടുക്കണം എന്നല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. വമ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബുദൂൻ, നിനക്ക് മുന്നേ നാം ഒരു റസൂലിനെയും പറഞ്ഞയച്ചിട്ടില്ല. ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. ഫഅബുദൂൻ, എനിക്ക് ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ. ولقد بعثنا في كل امه رسولا ان اعبدوا الله واجتنبوا الطاغوت, എല്ലാ ഉമ്മത്തിലേക്കും നാം പ്രവാചകന്മാരെ പറഞ്ഞയച്ചിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം നിങ്ങൾ ഇബാദത്ത് എടുക്കണം, താഗൂത്തുകളെ നിങ്ങൾ വെടിയണം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായ മുആദ് ഇബ്നു ജബലിൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, കുന്തു ഖൽഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിലിരുന്ന് ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുകയായിരുന്നു. അലാ ഹിമാരിൻ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മുആദിൻ യാ മുആദു അതദ്രി മാ ഹഖുല്ലാഹി അലൽ ഇബാദ്, ഹേ മുആദ്, അല്ലാഹുവിന് അവന്റെ അടിമകളുടെ മേലുള്ള അവകാശം എന്താണ് എന്ന് നിനക്കറിയുമോ? ഖുൽതു അല്ലാഹു വറസൂലുഹു അലം, അല്ലാഹുവിനും റസൂലിനുമാണ് ഏറ്റവും നന്നായി അറിയുക എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹഖുല്ലാഹി അലൽ ഇബാദി അൻ യഅബുദൂഹു വലാ യുശ്രികു ബിഹി ഷൈഅ, അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് അവന്റെ അടിമകളുടെ മേലുള്ള അവകാശം എന്നാൽ അവനു മാത്രം ഇബാദത്ത് എടുക്കുക എന്നതും ആ ഇബാദത്തിൽ അവന് യാതൊരു വിധത്തിലുള്ള പങ്ക് ചേർക്കാതിരിക്കുക എന്നതുമാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, യാ മുആദ് അതദ്രി മാ ഹഖുൽ ഇബാദി അലല്ലാഹി ഇൻ ഫഅലു ദാലിക്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അവകാശം അവർ നിറവേറ്റി കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹു അടിമകൾക്ക് നിശ്ചയിച്ചു നൽകിയിട്ടുള്ള അവകാശം എന്താണ് എന്ന് നിനക്കറിയുമോ? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹു വറസൂലുഹു അലം, അള്ളാഹുവും റസൂലിനും ഏറ്റവും നന്നായി അറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഹഖുൽ ഇബാദി അലല്ലാഹി അല്ലാ യുഅദ്ദിബ മല്ലാ യുശ്രിക്കു ബിഹി ഷൈഅ, അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യാത്ത അവന് മാത്രം ഇബാദത്തെടുത്ത ആളുകളെ ശിക്ഷിക്കാതിരിക്കുക എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അടിമകൾക്ക് നൽകിയിട്ടുള്ള അവകാശമെന്ന് ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച പ്രസിദ്ധമായ ഹദീസിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇബാദത്ത് എന്നത് അതിന്റെ പ്രാധാന്യം എന്താണ് എന്നത് ഈ പറഞ്ഞ തെളിവുകളിൽ നിന്നും മറ്റനേകം തെളിവുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അതാണ് ഇവിടെ പറഞ്ഞത്, അല്ലാഹനുസരിക്കുക. അല്ലാ എങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ച കാര്യം ചെയ്തുകൊണ്ടും അള്ളാഹ വിലക്കിയ കാര്യങ്ങൾ ചെയ്യാതിരുന്നുകൊണ്ടും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയത്ത് റഹിമഹുല്ലാ അദ്ദേഹം ഈ നിർവചനം തന്റെ ഗ്രന്ഥങ്ങളിൽ ഒന്നിൽ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയത്ത് റഹിമഹുല്ലാ അദ്ദേഹം ഈ നിർവചനം തന്റെ ചില ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, അൽ ഇബാദത്തു ഹിയ ത്വാഅത്തുല്ലാഹി ബിംതിസാലി മാ അമറ ബിഹി അലാ അൽസിനത്തി അർറുസുൽ, റസൂലുകളുടെ നാവുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിച്ച കാര്യങ്ങൾ പ്രാവർത്തികമാക്കലാണ്, അങ്ങനെ അള്ളാഹുവിനെ അനുസരിക്കലാണ് ഇബാദത്ത്. അൽ ഇബാദത്തു ഹിയ ത്വാഅത്തുല്ലാഹ് ബിംതിസാലി മാ അമറ ബിഹി അലാ അൽസിനത്തി അർറുസുൽ, അള്ളാഹു സുബ്ഹാനഹു വതആലക്കുള്ള അനുസരണമാണ്. ത്വാഅത്തുല്ലാഹ് എഴുതിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് എഴുതിയെടുക്കാം. ഹിയ ത്വാഅത്തുല്ലാഹ് ബിംതിസാലി മാ അമറ ബിഹി അലാ അൽസിനത്തി റുസുൽ, റസൂലുകളുടെ നാവിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രാവർത്തികമാക്കാൻ വേണ്ടി കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കലാണ് ഇബാദത്ത് എന്ന് പറഞ്ഞു. തൈസുർ അസീസ് അൽ ഹമീദ് എന്ന കിതാബ് തൗഹീദിന്റെ ഷർഹിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹം ഇത് പറഞ്ഞതായി ഗ്രന്ഥകർത്താവ് എടുത്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ പ്രസിദ്ധമായ താരീഫാണ് പലരും കാണാതെ പിടിച്ചിട്ടുണ്ടാകും. അത് അദ്ദേഹം പറഞ്ഞു, അൽ ഇബാദതു ഹിയ ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർളാഹു മിനൽ അഖ്വാലി വൽ അഅ്മാലി അദ്-ളാഹിറതി വൽ ബാത്തിന. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ, അതൊരു നാമമാണ്, ഒരു പേരാണ്. ജാമിഉൻ, ഒരുമിച്ചു കൂട്ടുന്ന ഒരു പേരാണ്. ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹ്, അല്ലാഹുവിന് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളെയും ഒരുമിച്ചു കൂട്ടുന്ന ഒരു പേരാണ് ഇബാദത്ത്. വയർദാഹു, അല്ലാഹുവിന് തൃപ്തികരമായ എല്ലാ കാര്യങ്ങളെയും, അല്ലാഹുക്ക് ഇഷ്ടമുള്ള അല്ലാഹുവിന് തൃപ്തിയുള്ള എല്ലാ കാര്യങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു പേരാണ് ഇബാദത്ത്. മിനൽ അഖ്വാലി വൽ അമാൽ, വാക്കുകളും പ്രവർത്തനങ്ങളുമാകുന്ന അല്ലാഹുവിന് ഇഷ്ടമുള്ള അവന് തൃപ്തിയുള്ള എല്ലാ കാര്യങ്ങളും. വാക്ക് പ്രവൃത്തി. വാക്കിനൊരു ഉദാഹരണം പറഞ്ഞാൽ ഏതായിരിക്കും? വാക്കിനൊരു ഉദാഹരണം ഇബാദത്തുകളിൽ വാക്കിന് ഒരു ഉദാഹരണം ഏതാണ്? ദിക്ർ. അല്ലാഹു സുബ്ഹാനഹു തആലക്ക് ദിക്ർ ചൊല്ലുക. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം. ഇതൊക്കെ വാക്കുകൾ കൊണ്ടുള്ള ഇബാദത്തുകൾക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെ മിനൽ അഖ്വാലി വൽ അഅ്മാൽ, പ്രവൃത്തികൾക്കുള്ള ഉദാഹരണം ഏതൊക്കെയാണ്? അസ്സലാ വസ്സകാ വസ്സിയാം വൽ ഹജ്ജ് വസ്സദഖ വൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ. ഇതൊക്കെ പ്രവൃത്തികൾക്കുള്ള ഉദാഹരണമാണ്. ഇതൊക്കെ ഇബാദത്താണ്. സ്വലാ എന്ന് പറഞ്ഞാൽ നമസ്കാരം, സകാത്ത് എല്ലാവർക്കും അറിയാം, സിയാമ് നോമ്പ്, ഹജ്ജ് ഹജ്ജ് തന്നെ, സകാത്ത്, അതുപോലെ തന്നെ പിന്നെ അൽ അംറു ബിൽ മഅറൂഫ് നന്മ കൽപ്പിക്കൽ, നഹ്യ അൽ മുൻകർ തിന്മ വിരോധിക്കൽ. ശരി, മിനൽ അഖ്വാലി വൽ അഅ്മാലി അദ്ദാഹിറതി വൽ ബാത്തിന, പ്രകടമായതും ഗോപ്യമായതും. ഇബാദത്ത് ചിലപ്പോൾ ഹൃദയത്തിൽ മാത്രമുള്ള ഇബാദത്ത് ഉണ്ടാവും, ചിലപ്പോൾ പുറമേക്ക് പ്രകടമാകുന്ന ഇബാദത്ത് ഉണ്ടാവും. പുറമേക്ക് പ്രകടമാകുന്ന ഇബാദത്തിൽപ്പെട്ടാണ് നിസ്കാരം നോമ്പൊക്കെ, അതായത് ശരീരാവയവങ്ങൾ കൊണ്ടുള്ളതാണ്. ഹൃദയത്തിൽ മാത്രം ഇരിക്കുന്ന പ്രവർത്തനമാണ് നേരത്തെ നമ്മൾ പറഞ്ഞു ദിക്ർ, അതിൽപ്പെടും അതിന്റെ ചില ഇനങ്ങൾ. ദിക്ർ ഇപ്പൊ അല്ലാഹുനെ നമ്മൾ മനസ്സിൽ ഓർക്കുകയാണ്, മനസ്സിൽ സ്മരിക്കുകയാണ്, അത് ഹൃദയം കൊണ്ടുള്ള പ്രവർത്തനമാണ്. അതുപോലെ തന്നെ പേടി, ഭയം, അതൊരു ഇബാദത്താണ്. ഇൻഷാല്ലാഹ് നമ്മൾ വിശദീകരിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്, ഈ പുസ്തകത്തിൽ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ പ്രതീക്ഷ, അതുപോലെ പിന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഏതാണ്? സത്യപ്പെടുത്തൽ, അത് ഹൃദയത്തിന്റെ പ്രവൃത്തിയാണ്. അങ്ങനെ അനേക പ്രവർത്തനങ്ങൾ ഹൃദയത്തിൻ്റെതായി ഉണ്ട്. ഇതൊക്കെ സ്നേഹം ഹൃദയത്തിന്റെ പ്രവർത്തനമാണ്. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആലക്കുള്ള ഇബാദത്തുകളാണ്. ശരി, അപ്പൊ ഇത്തരം ഇബാദത്തുകൾക്ക് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞ നിർവചനമാണ് അല ഇബാദത്തു ഹിയ ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അള്ളാഹു വയർളാഹ് മിനൽ അഖ്വാലി വൽ അഅ്മാലി അദ്-ളാഹിറതി വൽ ബാത്തിന. ഷെയ്ഖുൽ ഇസ്ലാം അദ്ദേഹത്തിന്റെ റിസാലത്തുൽ ഉബൂദിയ എന്ന പുസ്തകത്തിലാണ് ഈ പറഞ്ഞ വാക്ക് എടുത്തു കൊടുത്തിട്ടുള്ളത്. റിസാലത്തു അൽ ഉബൂദിയ പ്രസിദ്ധമായ പുസ്തകമാണ്, അതിന് ഷുറൂഹുകൾ വിശദീകരണങ്ങളും മറ്റും ഉണ്ട്. ശരി, ഇബാദത്തിന് രണ്ട് ഷർത്തുകളുണ്ട്, രണ്ട് നിബന്ധനകളുണ്ട്. രണ്ട് നിബന്ധനകൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുക. ഒന്നാമത്തെ നിബന്ധന അൽ ഇഖ്ലാസ്, രണ്ടാമത്തെ നിബന്ധന അൽ ഇത്തിബാ. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുക്ക് മാത്രമാക്കുക, ഇത്തിബാ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുക. ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടാകുന്നത് വരെ ഒരിക്കലും ഇബാദത്തെ ഇബാദത്താവുകയില്ല. എപ്പോഴേ ഇബാദത്താവുള്ളൂ? ഒന്നാമത്തെ കാര്യം ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, രണ്ടാമത്തെ കാര്യം ഇത്തിബാ ഉണ്ടായിരിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തെന്ന പോലെ ആയിരിക്കണം. അതിനുള്ള തെളിവുകൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. الله سبحانه وتعالى അവനെ പറ്റി പരിചയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു പറഞ്ഞു, الذي خلق الموت والحياة, മരണത്തെയും ജീവിതത്തെയും അവൻ സൃഷ്ടിച്ചിരിക്കുന്നു, എന്തിനു വേണ്ടിയാണ്? ليبلوكم, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. أيكم أحسن عملا, നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്നറിയാം. അയ്യുക്കും അക്സർ അമല എന്നല്ല, നിങ്ങൾ ആരാണ് കൂടുതൽ പ്രവർത്തിക്കുക എന്നുള്ളതല്ല. കമ്മിയത്തല്ല ഇവിടുത്തെ പരിശോധന, ക്വാണ്ടിറ്റി അല്ല പരിശോധന, ക്വാളിറ്റിയാണ്. ക്വാളിറ്റി എപ്പോഴേ ഉണ്ടാവുള്ളൂ, ഇഖ്ലാസും ഇത്തിബാഉം ഉണ്ടാവുമ്പോഴാണ്. രണ്ടുണ്ടാവുമ്പോഴേ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. കുറെ ക്വാണ്ടിറ്റി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, കുറെ എണ്ണ ഉണ്ടായിട്ട് കാര്യമില്ല, മറിച്ച് ചെയ്യുന്ന പ്രവർത്തനം ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണ് എന്നാണ് അള്ളാഹുവിന് അറിയേണ്ടത്. ശരി, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അൽ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, അഹ്സനു അമല എന്നതിന്റെ വിശദീകരണമായിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഐ അഖ്ലസുഹു വഅസ്വബുഹു, ഏറ്റവും ഇഖ്ലാസ് ഉള്ളതും ഏറ്റവും ശരിയോട് അടുത്ത് നിൽക്കുന്നതുമായ പ്രവർത്തനമാണ് ഏറ്റവും നല്ല പ്രവർത്തനം. അപ്പോൾ ആളുകൾ ചോദിച്ചു, മാ അഖ്ലസുഹു വഅസ്വബുഹു, എന്താണ് ഈ അഖ്ലസ്, എന്താണ് ഈ അസ്വബ്, ഏറ്റവും ശരിയോട് അടുത്ത് നിൽക്കുന്ന ഏറ്റവും ഇഖ്ലാസ് ഉള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്, നിങ്ങൾ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ അദ്ദേഹത്തോട് ചില ആളുകൾ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, إذا كان العمل خالصا ولم يكن صوابا لم يقبل. ഒരു പ്രവൃത്തി അത് ഇഖ്ലാസ് ഉള്ളതായി പക്ഷെ അത് ശരിയോട് അടുത്ത് നിൽക്കുന്നില്ല. ഉദാഹരണത്തിന്, ഒരാൾ സുബഹ് നമസ്കരിക്കാൻ നമസ്കരിക്കുന്നതൊക്കെ ഇഖ്ലാസ് ഉണ്ട്, പക്ഷെ മൂന്ന് റക്അത്താണെങ്കിലോ അത് ശരിയല്ല, പ്രവൃത്തി ശരിയായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതുപോലെ ചെയ്യുമ്പോൾ മാത്രമേ അത് ശരിയാവുകയുള്ളൂ. ഒരു പ്രവൃത്തി ഇഖ്ലാസ് ഉണ്ടായി പക്ഷെ അത് സുന്നത്തിനോട് അടുത്ത് നിൽക്കുന്നില്ലെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആരെങ്കിലും ഞാൻ പഠിപ്പിക്കാത്ത വല്ല പ്രവൃത്തിയും പുതുതായി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് തള്ളപ്പെടേണ്ടതാണ്. മറ്റു ചില റിവായത്തുകൾ കാണാം, ആരെങ്കിലും ദീനിൽ ഇല്ലാത്ത കാര്യം പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സഹാബികളിൽ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തുകളെ കുറിച്ച് ചോദിച്ചറിയാൻ വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലിന്റെ ഇബാദത്തുകളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അത് കേട്ടപ്പോ അവർക്ക് തോന്നിയത് വളരെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പൊ അവരിൽ ഒരാൾ പറഞ്ഞു, ഞാൻ ഇനി കല്യാണം കഴിക്കുകയില്ല. വേറെ ഒരാൾ പറഞ്ഞു, ഞാൻ ഇനി ഒരിക്കലും ഭക്ഷണം കഴിക്കുകയില്ല, എല്ലാ ദിവസവും നോമ്പായിരിക്കും. വേറെ ഒരാൾ പറഞ്ഞു, ഞാൻ ഇനി രാത്രി ഉറങ്ങുകയില്ല, ഞാൻ എല്ലാ ദിവസവും നിസ്കരിക്കും. അങ്ങനെ ഇവർ തിരിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം അറിഞ്ഞപ്പോൾ അവരെ വിളിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, അൻതുമുല്ലദീന ഖുൽതും കദാ വകദാ, നിങ്ങളാണോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അവർ പറഞ്ഞു, അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശക്തമായി താക്കീത് ചെയ്തു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, അമ്മാ അന ഫഅസൂമു വഉഫ്തർ, ഞാൻ നോമ്പ് നോൽക്കുന്നുണ്ട്, എനിക്ക് നോമ്പില്ലാത്ത ദിവസങ്ങളുണ്ട്. വഅതസവ്വജു നിസാ, ഞാൻ കല്യാണം കഴിക്കുന്നുണ്ട്. വഅസൂമു വഅനാം, ഞാൻ ഉറങ്ങുകയും നിസ്കരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ആരെങ്കിലും എന്റെ സുന്നത്തിനോട് വെറുപ്പ് കാണിക്കുകയാണെങ്കിൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. അപ്പോൾ സഹോദരങ്ങളെ, അതിൽ വലിയ പാഠമുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇഖ്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടല്ല, സഹാബികൾ പലർക്കും ഇഖ്ലാസിന് യാതൊരു കുറവില്ലായിരുന്നു. പക്ഷേ ഈ വാക്കുകൾ അവർ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ അംഗീകരിച്ചിട്ടില്ല. ഇതുപോലെ തന്നെയാണ് ഒരിക്കലൊരു പള്ളിയിൽ കുറച്ച് ആൾക്കാർ ഒരുമിച്ച് കൂടിയിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്നീ വാക്കുകൾ ഒരു ഹൽഖ കൂടി അവർക്കൊരു നേതാവിനെ നിശ്ചയിച്ച് ആ നേതാവ് ഹല്ലിലൂമി അഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 100 തവണ പറയും. അപ്പൊ എല്ലാവരും കയ്യിൽ ഒരു കല്ലെടുത്തിട്ട് ചെറിയ ചെറിയ ചലൽക്കല്ലെടുത്ത് അത് ഒരു കയ്യിൽ നിന്ന് മറ്റൊരു കയ്യിലേക്ക് മാറ്റി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് എണ്ണം പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നത് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് കണ്ടു. ആ സമയത്ത് അദ്ദേഹം അവരോട് ശക്തമായി ദേഷ്യം പിടിച്ചു, അവരെ ആക്ഷേപിച്ചു, അവരോട് പള്ളിയിൽ നിന്ന് പുറത്തു കടക്കാൻ പറഞ്ഞു. മാത്രമല്ല അവരോട് ചോദിച്ചു, ഹൽ അൻതും തഫ്തഹൂന ബാബ ദലാലത്തിൻ, വഴികേടിന്റെ വാതിലാണോ നിങ്ങൾ തുറക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, യാ അബു അബ്ദുറഹ്മാൻ മാ അറദ്ന ഇല്ല അൽ ഖൈർ, ഹേ അബു അബ്ദുറഹ്മാൻ ഇബ്നു മസ്ഊദ്, ഞങ്ങൾ നന്മയല്ലാതെ മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫകം മിൻ മുരീദിൻ ലിൽ ഖൈരി ലൻ യുസീബഹു, എത്രയെത്ര ആളുകളാണ് നന്മ ഉദ്ദേശിച്ചുകൊണ്ട് പലതും പ്രവർത്തിക്കുന്നത് പക്ഷെ അവർക്കത് അതിന്റെ പ്രതിഫലം ലഭിക്കുന്നില്ല. അപ്പൊ ഈ കാര്യം നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതല്ലാത്ത പ്രവൃത്തി ചെയ്താൽ ഇഖ്ലാസ് കൊണ്ട് അതിന് മറപിടിക്കാൻ പറ്റില്ല. ഇഖ്ലാസിനോടൊപ്പം തന്നെ അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു തന്ന പ്രവർത്തനത്തോട്
യോജിച്ച് നിൽക്കുന്ന കാര്യമായിരിക്കണം.
എന്നിട്ട് ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ള അദ്ദേഹം രണ്ടാമത് പറഞ്ഞു, فإذا كان العمل صوابا ولم يكن خالصا لم يقبل. ഒരു പ്രവൃത്തി അത് നല്ല പ്രവൃത്തിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതുപോലെ തന്നെയാണ് ചെയ്തത്, പക്ഷെ അത് ഇഖ്ലാസ് ഇല്ലാതെയായി പോയി കഴിഞ്ഞാൽ അതും സ്വീകരിക്കപ്പെടുകയില്ല. അതായത് ഒരാള് നിസ്കാരമൊക്കെ കൃത്യമായിട്ട് നിസ്കരിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ തന്നെ, പക്ഷെ ആളെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലോ അതിന് യാതൊരു പുണ്യവുമില്ല, യാതൊരു പ്രതിഫലവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഹദീസിന്റെ അർത്ഥം എല്ലാവർക്കും അറിയാം, ഞാൻ അത് ആവർത്തിക്കുന്നില്ല. അമലുകൾ നിയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പലതവണ ഇഖ്ലാസിനെ കുറിച്ച് ശക്തമായി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വലിയ ഫളുള്ള പ്രവർത്തനമാണ് ഇൽമ് നേടുക എന്നത്. അവിടുന്ന് പറഞ്ഞു, മൻ തലബൽ ഇൽമ മിമ്മ യുബ്തഗ ബിഹി വജ്ഹുല്ലാഹി അസ്സ വജല്ല لأن يماري به السفهاء أو ليجاري به العلماء أو يصرف به وجوه الناس إليه أدخله الله النار. ആരെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ പുണ്യം കിട്ടാൻ വേണ്ടി നേടേണ്ട മതവിജ്ഞാനം അത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി, പണ്ഡിതന്മാരുമായി തർക്കിക്കാൻ വേണ്ടി, സാധാരണക്കാരുമായി തർക്കിക്കാൻ വേണ്ടി, ആളുകളുടെ മുഖം തന്നിലേക്ക് തിരിയുന്നതിനു വേണ്ടി പഠിച്ചാൽ അവൻ അള്ളാഹു നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്ന്. അപ്പൊ അതുകൊണ്ട് പ്രവൃത്തി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചെന്ന പോലെ ആയാൽ മാത്രം പോരാ, ഇഖ്ലാസ് കൂടി വേണം. അതില്ലെങ്കിൽ ആ പ്രവൃത്തി സ്വീകാര്യമാവുകയില്ല. എന്താണ് ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ, ഫുദൈൽ ഇബ്നു ഇയാദ് അതുപോലെ തന്നെ അൽ ഖാദി ഇയാൽ പല പണ്ഡിതന്മാരും പറഞ്ഞതായി കാണാം, അൽ ഇഖ്ലാസു അഫ്വൻ അൽ അമലു മിൻ അജ്ലി നാസി ശിർക്കുൻ وترك العمل من اجل الناس رياء. ആളുകളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കൽ ശിർക്കാണ്. ആളുകൾ ഉണ്ട് എന്നതിന്റെ പേരിൽ തിന്മകൾ ഒഴിവാക്കൽ അത് റിയാഅാണ്. والاخلاص ان يعافيك الله منهما. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രണ്ട് കാര്യങ്ങളിൽ നിന്നും തന്നെ രക്ഷിക്കലാണ്. അപ്പൊ ഇഖ്ലാസ് ഉണ്ടാവണം പ്രവർത്തനങ്ങളിൽ, ഇല്ലെങ്കിൽ കാര്യങ്ങൾ വളരെ കഷ്ടമായിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ അവനുള്ള ഇബാദത്തിൽ ഷർത്തുകളായി നിശ്ചയിച്ചിട്ടുണ്ട് എന്നതിന് തെളിവായി മറ്റൊരു ആയത്തു കൂടി പണ്ഡിതന്മാർ പറയാറുണ്ട്. സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്താണ്, ഫമൻ കാന യർജു ലിഖാ റബ്ബിഹി ഫലിയഅമൽ അമലൻ സാലിഹ വലാ യുശ്രിക്കു ബിഇബാദതി റബ്ബിഹി അഹദ. ആരെങ്കിലും തന്റെ റബ്ബിനെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ, ഫലിയഅമൽ അമലൻ സാലിഹ, അവൻ സാലിഹായ അമൽ ചെയ്യട്ടെ, നല്ല പ്രവൃത്തി ചെയ്യട്ടെ. എന്താ നല്ല പ്രവൃത്തി എന്ന് പറഞ്ഞാൽ? നല്ല പ്രവൃത്തി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതാണ് അമലു സാലിഹ്. വലാ യുശ്രിക്കു ബിഇബാദതി റബ്ബിഹി അഹദ. രണ്ടാമത്തെ നിബന്ധന എന്താ? അമലു സാലിഹത്ത് ചെയ്താൽ മാത്രം പോരാ, അള്ളാഹുക്കുള്ള ഇബാദത്തിൽ അവൻ ശിർക്ക് ചെയ്യാൻ പാടില്ല, ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. അപ്പൊ ഈ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇത് രണ്ടുമാണ് ഇബാദത്തിന്റെ ഷർത്തുകൾ. ഇബാദത്തിന് മൂന്ന് അർഖാനുകളുണ്ട്, സ്തംഭങ്ങളുണ്ട്. ഒന്ന് അൽ ഹുബ്ബ്, സ്നേഹം. രണ്ട് അൽ ഖൗഫ്, ഭയം. മൂന്ന് അർറജ, പ്രതീക്ഷ. ഈ മൂന്നുണ്ടാകുമ്പോഴാണ് ഇബാദത്ത് പരിപൂർണമാകുന്നത്. ഇൻഷാല്ലാ ഈ മൂന്ന് ഇനങ്ങളെ കുറിച്ച് നമ്മൾ പ്രത്യേകം പ്രത്യേകം വിശദീകരിക്കുന്നത് കൊണ്ട് അത് ഈ സന്ദർഭത്തിൽ കൂടുതലായി വിശദീകരിക്കുന്നില്ല. അപ്പോ ഇത്രയും നമ്മൾ പറഞ്ഞത് ഇബാദത്തിനെ കുറിച്ചാണ്. ഇനി ഇബാദത്തിന്റെ ഇനങ്ങളെ കുറിച്ചാണ് ഷേഖ് സംസാരിക്കുന്നത്. ഇൻഷാല്ലാ അടുത്ത ദുറൂസുകൾ നമുക്കതിനെ കുറിച്ച് സംസാരിക്കാം. മാത്രമല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഷേഖ് പറഞ്ഞു, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ത്വാഅത്തുഹു ബിംതിസാലി അവാമിരിഹി വജ്തിനാബി നവാഹി, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് അവൻ അനുസരിക്കലാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. ഇത് ചിലപ്പോൾ അദ്ദേഹം എടുത്തത് അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കിൽ നിന്നായേക്കാം. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ, മനുഷ്യരെയും ജിന്നുകളെയും എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, ഇല്ലാ ലി അൻ അമറഹും വഅൻഹാഹും, അവരോട് കൽപ്പിക്കാനും അവരോട് വിരോധിക്കാനുമാണ് ഞാൻ അവരെ സൃഷ്ടിച്ചത്. അവരോട് ഇന്ന ഇന്നൊക്കെ ചെയ്യണമെന്ന് കൽപ്പിക്കാനും ഇന്നതിന്നതൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് വിലക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ അവരെ സൃഷ്ടിച്ചത്. അപ്പൊ ലി അബുദൂൻ എന്നതിന്റെ വിശദീകരണമായിട്ട് അലി റളിയല്ലാഹു പറഞ്ഞെന്താ, കൽപ്പിക്കാനും വിരോധിക്കാനും. അപ്പൊ അതിന് ഒരു കാര്യം കൂടി മനസ്സിലായി, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ കൽപ്പനയാണ്, വിലക്കുകളാണ്. അള്ള കൽപ്പിച്ചതൊക്കെ ചെയ്യുക, അള്ള വിരോധിച്ചതൊക്കെ ഒഴിവാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ, അമർതു കുംബിഹി ഫഅതു മിൻഹു മസ്തതഅതു, ഞാൻ കൽപ്പിച്ചതൊക്കെ സാധിക്കാവുന്നത്ര ചെയ്യുക. വമാ നഹൈതുകും അൻഹു ഫജ്തനിബൂ, ഞാൻ വിരോധിച്ചതൊക്കെ ഒഴിവാക്കുക. ശരി, ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് അള്ളാഹനുസരിക്കൽ, രണ്ട് അള്ള വിലക്കിയത് വിട്ടുനിൽക്കൽ. ഇതിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യം ഏതാണ്? ഹറാമെന്ന് വിട്ടുക്കലാണ്. പല ആളുകൾ തെറ്റിദ്ധാരണ വെച്ച് പുലർത്തിയിട്ടുണ്ട്. അവരുടെ ധാരണ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ട് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് എന്നാണ്. തെറ്റിദ്ധാരണയാണ്. യഥാർത്ഥത്തിൽ ഇബാദത്ത്, പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർ പറഞ്ഞു, ഇബാദത്ത് ചെയ്യാന്ന് പറഞ്ഞ ഒരു കാര്യം നമ്മൾ ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ ശരീരം അളക്കണം. എന്നാൽ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കാന്ന് ഒന്നും ചെയ്യാതിരുന്നാൽ മതി, പ്രത്യേകിച്ചൊന്നും ചെയ്യാതിരുന്നാൽ ഹറാമെന്ന് വിട്ടുക്കലായി. അപ്പൊ ഹറാമെന്ന് വിട്ടു നിൽക്കലാണ് അത് ഇബാദത്തുകൾ ചെയ്യുക എന്നതിനേക്കാൾ എളുപ്പമുള്ളത്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ പല ആൾക്കാർക്കും ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ പ്രയാസമുള്ളതായി ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന കാര്യം അനുഭവപ്പെടുന്നത്? ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഒരു ഹറാം നിങ്ങൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങളുടെ ശീലമായി മാറും. ശീലമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് ഒഴിവാക്കാനും അതിൽ നിന്ന് രക്ഷപ്പെടാനും വലിയ പ്രയാസം തോന്നും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ പല ആളുകൾക്കും ആഫാൻ അള്ളാഹു അയ്യാക്കും കള്ളുകൂടി എന്നത് നമ്മൾ പല ആളുകൾക്കും ഇല്ലാത്ത കാര്യമാണ്. പല ആൾക്കാരും കള്ളുകുടിക്കല്ല. മുസ്ലിങ്ങളിൽ അൽഹംദുലില്ലാഹ് ഏതാണ്ട് ഒരു വലിയ ബഹുഭൂരിപക്ഷവും കള്ളുകുടിക്കാത്ത ആളുകളാണ്. അള്ളാഹു സുബ്ഹാന തആല മുസ്ലിം ഉമ്മത്തിനെ കൂടുതൽ സംരക്ഷിക്കട്ടെ. പക്ഷേ രസകരമായ കാര്യം, കള്ളുകുടിക്കുന്ന ആൾക്കാരോട് കള്ളുകുടിക്കാത്തവർ പറയും, എന്താ അത്ര പ്രയാസം ഒഴിവാക്കാൻ, കള്ളുകുടി ഒഴിവാക്കാൻ എന്താ അത്ര ബുദ്ധിമുട്ട്, കള്ളുകുടിയന്മാർ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ അതിന്റെ മണം എന്താ മോശം, എങ്ങനെ നിങ്ങൾ ഈ മണമൊക്കെ സഹിച്ചിട്ട് അത് കുടിക്കുന്നത്, എന്തെത്ര നിങ്ങൾക്ക് പ്രയാസം, അത് നിർത്താൻ എന്തെത്ര ബുദ്ധിമുട്ട് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. പക്ഷെ കള്ളുടിയനെ സംബന്ധിച്ചിടത്തോളം അത് ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർവ്വതം അവിടെ നിന്ന് നീക്കുന്നതിന് തുല്യമാണ്. അവന് അത്രയും പ്രയാസമുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണിത്? ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ഹറാമുകളിൽ മുങ്ങിപ്പോയി, അതവന്റെ ശീലമായി. ശീലമായി കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പ്രയാസമാണ്. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ പ്രത്യേകം വേറിട്ട് മനസ്സിലാക്കണം. ഹറാമുകൾ അത് ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മാറ്റല് പ്രയാസമാണ്. അതുകൊണ്ട് ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അവന് പരിപൂർണമായ ഇബാദത്ത് ചെയ്യുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഹുവൽ മുവഫിഖു വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ وعلى آله وصحبه وسلم وآخر دعوانا أن الحمد لله رب العالمين.